2024 നവംബർ 22 വെള്ളിയാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മേഘനാഥൻ മടങ്ങി. പകർന്നാടാൻ കൊതിച്ചു, പതിഞ്ഞത് വില്ലന്റെ ഛായ. കെ പി സജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന്. അച്ഛന്റെ ബാക്കിവെച്ച പകരക്കാരനില്ലാത്ത അഭിനയ സിംഹാസനത്തിലേക്ക് അതുപോലൊരു വേഷം കിട്ടുക എന്ന അടങ്ങാത്ത ആഗ്രഹം ബാക്കിവെച്ചാണ് മേഘനാഥിന്റെ മടക്കം. കുറച്ചുനാൾ മുമ്പ് ഒരു അഭിമുഖത്തിന് ചെന്നപ്പോൾ മേഘനാഥൻ പറഞ്ഞു, അച്ഛന്റെ മകനാണ് ഞാൻ ജീവിതത്തിലെങ്ങോളം. ബാലൻ കെ നായർ എന്ന നടനെ സിനിമ വില്ലനാക്കിയപ്പോഴും ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദേശീയ അവാർഡ് ജേതാവാണ് എൻ്റെ അച്ഛൻ. ഞാനും വില്ലനാണ്, പക്ഷേ എം ടിയുടെ ഓപ്പോളിലെ ഗോവിന്ദനെ പോലൊരു കഥാപാത്രം എൻ്റെയും സ്വപ്നമാണ്. അമ്മയുടെ നാടായ ഷൊർണൂരിൽ ജീവിച്ച മേഘനാഥൻ വിധി നിയോഗം പോലെ അച്ഛൻ്റെ നാടായ കോഴിക്കോട്ടെ ആശുപത്രിയിൽ ജീവൻ വെടിഞ്ഞിരിക്കുന്നു. 60-ാം വയസ്സിൽ ആഗ്രഹിച്ച വേഷങ്ങളിലൊന്നും പകർന്നാടാനാകാതെ മഹാനടൻ ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ ജീവിതം തീർത്ത് മടങ്ങുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ ഓർത്തു പോകുന്നു. അമ്മയെ വിവാഹം ചെയ്ത ശേഷമാണ് അച്ഛൻ ഷൊർണൂരിലേക്ക് താമസം മാറിയത്. ഷൊർണൂരാണ് ഞാൻ പഠിച്ചത്. അതോടെ 10-ാം ക്ലാസ് ആയപ്പോൾ അച്ഛൻ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. തുടർന്നുള്ള പഠനം അവിടെയായിരുന്നു അച്ഛൻ്റെ കൂടെ താമസം. അപ്പോഴും ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് ബാലൻ കെ നായരുടെ മകനായിട്ടാണ്. അതിൽ വല്ലാത്ത അഭിമാനവും സന്തോഷവുമുണ്ട്. സിനിമയിൽ മുഖം കാണിക്കുന്നത് അച്ഛൻ്റെ കൂടെ അസ്ത്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ക്യാരക്ടർ റോൾ ചെയ്യുന്നത് പഞ്ചാഗ്നിയിലും. അച്ഛൻ്റെ മേൽവിലാസത്തിലാണ് സിനിമയിൽ വന്നതെങ്കിലും എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന രീതിയൊന്നും അച്ഛനില്ലായിരുന്നു. സിനിമ ശാശ്വതമായ ഒരു തൊഴിലല്ലെന്നും സിനിമ കിട്ടാതായാൽ ജീവിക്കാൻ മറ്റൊരു തൊഴിൽ പരിശീലിക്കണമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് സ്വന്തമായി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ചെറുപ്പത്തിലെ ശീലിച്ചിരുന്നു. പിന്നീട് കൃഷിയിലേക്കും തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ സിനിമ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചില്ല അന്ന് മേഘനാഥൻ പറഞ്ഞു. ബാലൻ കെ നായരുടെ മകനായതിനാൽ തന്നെ സിനിമയിൽ വരുന്നതിന് മുമ്പ് മേഘനാഥന് മിക്ക സംവിധായകരെയും അറിയാമായിരുന്നു. അങ്ങനെയാണ് ബാലൻ കെ നായരുടെ സുഹൃത്ത് പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രത്തിലൂടെ വെള്ളിത്തിരയിൽ മുഖം കാട്ടുന്നത്. മമ്മൂട്ടിക്കൊപ്പമായിരുന്നു ആ സിനിമ. പിന്നീട് ചെറുതും വലുതുമായി പല സിനിമകളിലും വേഷമിട്ടു. ഭരതൻ ചിത്രമായ ചമയത്തിലെ കാമുകനും വില്ലനുമായ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും പിന്നീട് തുടരെ തുടരെ വന്നതെല്ലാം വില്ലൻ വേഷങ്ങൾ. അതിൽ ചെങ്കോലിലെ കീരിക്കാടൻ സണ്ണിയും ഈ പുഴയും കടന്നിലെ രഘുവും ചന്ദ്രനുദിക്കുന്ന ദിക്കിലെയും മറവത്തൂർ കനവിലെയും വില്ലൻ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. കരിയറിൽ വഴിത്തിരിവായത് ആക്ഷൻ ഹീറോ ബിജുവിലെ കഥാപാത്രമായിരുന്നു. അതിലെ രാജേന്ദ്രൻ എന്ന നിസ്സഹായനായ ഭർത്താവിൻ്റെ വേഷം മാറ്റത്തിന് തുടക്കമായി. രോഹിണിയുടെ ഭർത്താവിൻ്റെ വേഷമായിരുന്നു അതിൽ. വില്ലൻ വേഷം കുഴപ്പമില്ല, പക്ഷേ സിനിമയിൽ മിന്നിമറയുന്ന കഥാപാത്രങ്ങളാകുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. വില്ലൻ വേഷങ്ങളിലാണെങ്കിലും മിക്കവാറും ചിത്രങ്ങളിലും എനിക്ക് 4-5 സീനുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ 4 സീനുകളിലേ അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിലും കഥയുടെ വലിയൊരു ഭാഗത്ത് മറ്റു കഥാപാത്രങ്ങളിലൂടെ എൻ്റെ സാന്നിധ്യം ചിത്രത്തിലുണ്ടായിരുന്നു. അന്നത്തെ അഭിമുഖത്തിനിടെ മേഘനാഥൻ പറഞ്ഞു, സിനിമ കുറഞ്ഞപ്പോൾ കർഷക വേഷത്തിലും മേഘനാഥനെ കണ്ടു. ഷൊർണൂരിൽ അമ്മയുടെ സമ്പാദ്യമായ പറമ്പിൽ തെങ്ങും കവുങ്ങും റബ്ബറും കുരുമുളകും നെൽകൃഷിയുമെല്ലാം തുടങ്ങി. സിനിമ കുറയുമ്പോൾ കൃഷിയും, കൃഷി കുറയുമ്പോൾ സിനിമയും, അതായിരുന്നു രീതി. സിനിമയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ചോദിക്കുമ്പോഴെല്ലാം മേഘനാഥൻ്റെ മറുപടി ഇത്രമാത്രം, വലിയ സന്തോഷം.